ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനായ ഇസ്ലാഹി പ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ജീവിത ദർശനത്തെ സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത്. സമ്പൂർണ്ണ ജീവിത ദർശനം എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ അത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച സമഗ്രമോ സമ്പൂർണമോ ആയ ഒരു വിശകലനം അസാധ്യമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ഏറ്റവും പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന് ആമിനു എന്നും മറ്റൊന്ന് അസ്ലിമു എന്നുമാണ്. ആമിനു, മനുഷ്യരെ നിങ്ങൾ ഈമാൻ സ്വീകരിക്കുക. അസ്ലിമു, മനുഷ്യരെ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക. ഈ രണ്ട് കാര്യങ്ങളിൽ ഒതുങ്ങുന്നതാണ് വിശുദ്ധ ഖുർആന്റെ സമ്പൂർണമായ ജീവിത ദർശനം. ആമന എന്ന അറബി വാക്കിന്റെ കൽപ്പനാരൂപമാണ് ആമിനു എന്നത്. ആമന എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വിശ്വസിച്ചു, വിശ്വാസമർപ്പിച്ചു എന്നാണ്. മറ്റൊന്ന് സുരക്ഷിതത്വം നേടിയെടുത്തു എന്നാണ്, സുരക്ഷിതമാക്കി തീർത്തു എന്നാണ്. ഖുർആനിൽ തന്നെ ഈ രണ്ടർത്ഥത്തിലും വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ആമന എന്ന വാക്ക് നമ്മളൊക്കെ എപ്പോൾ യായുഹല്ലവീൻ ആമനു എന്നിങ്ങനെ ആമന എന്ന വാക്ക് ധാരാളമായിട്ട് വിശ്വസിച്ചു, വിശ്വാസമർപ്പിച്ചു എന്ന അർത്ഥത്തിന് ഖുർആനിൽ പ്രയോഗിച്ചത് നമുക്കൊക്കെ അറിയാം. എന്നാൽ സുരക്ഷിതത്വം നൽകി, സുരക്ഷിതത്വം ഉണ്ടാക്കി എന്ന അർത്ഥത്തിലും ഖുർആനിൽ ആ പദം പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ഖുറൈശിന്റെ അവസാന ഭാഗത്ത് ആമനഹും മിൻ ഖൗഫ്, അവർക്ക് ഭയത്തിൽ നിന്ന് അള്ളാഹു സുരക്ഷിതത്വം നൽകി, അല്ലെങ്കിൽ നിർഭയത്വം നൽകി. അംന് എന്ന വാക്കിന് സുരക്ഷിതത്വം എന്നാണ് അർത്ഥം. അംന് നൽകി എന്നാണ് അവിടെ ആമന എന്ന വാക്കിന് അർത്ഥം. ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് സുരക്ഷിതത്വം നൽകിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടർത്ഥമുള്ള ഒരു വാക്കാണ് ഈമാൻ എന്ന വാക്ക്. ഒരർത്ഥം വിശ്വാസമർപ്പിക്കൽ എന്നാണ്, മറ്റൊരർത്ഥം സുരക്ഷിതത്വം ഉണ്ടാക്കി തീർക്കൽ എന്നാണ്. അതുപോലെ അസ്ലമ എന്ന വാക്കിന്റെ കൽപ്പനയാണ് അസ്ലിം, അസ്ലിമു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം. അസ്ലമ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, സിൽമ് എന്ന അവസ്ഥ, സമാധാനം എന്ന അവസ്ഥ ഉണ്ടാക്കി തീർത്തു എന്നാണ്. സിൽമ് എന്ന അറബി വാക്കിന്റെ പ്രധാന അർത്ഥങ്ങളിലൊന്ന് സമാധാനം എന്നാണ്. സലാം എന്ന വാക്കിനും സലാമത്തും എന്ന വാക്കിനുമൊക്കെ ഏറെക്കുറെ അതുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളാണുള്ളത്. അപ്പൊ അതിൽ നിന്നുള്ളതാണ് അസ്ലമ എന്ന വാക്ക്. അസ്ലമ എന്ന വാക്കിന് ഒരർത്ഥം പടച്ചതമ്പുരാന് സ്വന്തം ജീവിതത്തെ കീഴ്പ്പെടുത്തി, ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തെ പടച്ചതമ്പുരാന് സമർപ്പിച്ചു, കീഴ്പ്പെടുത്തി എന്നാണ് അസ്ലമ എന്ന വാക്കിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം സമാധാനം ഉണ്ടാക്കി തീർത്തു എന്നാണ്. ഈ രണ്ട് അർത്ഥ തലങ്ങൾ, ഒന്ന് ഈമാനിന്റെ വിശ്വസിക്കൽ എന്ന അർത്ഥവും സുരക്ഷിതത്വം ഉണ്ടാക്കൽ എന്ന അർത്ഥവും, ഇസ്ലാമിന്റെ പടച്ചവെന്ന ജീവിതത്തെ കീഴ്പ്പെടുത്തൽ എന്ന അർത്ഥവും സമാധാനം ഉണ്ടാക്കില്ലെന്ന അർത്ഥവും, ഈ രണ്ട് വാക്കുകളുടെ രണ്ട് അർത്ഥ തലങ്ങളുമായുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്ന ജീവിത ദർശനത്തിന്റെ കാതലായ ഭാഗം. അള്ളാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് അംന് എന്ന അവസ്ഥ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് എന്നതാണ് ഈമാൻ എന്ന വാക്കിന്റെ രണ്ടർത്ഥങ്ങൾ തമ്മിലുള്ള ബന്ധം. അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് അള്ളാഹുവിന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയല്ല, പിന്നെ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ജീവിതത്തെ എല്ലാ വിധത്തിലും സുരക്ഷിതമാക്കി തീർക്കാനുള്ള മാർഗമാണ് ഈമാൻ എന്ന. ഇങ്ങനെയാണ് സുരക്ഷിതമാക്കി തീർക്കുക. അതിന് ഒരുപാട് തലങ്ങൾ. ഒന്ന്, ഈ പ്രപഞ്ചത്തിലുള്ള സകലമായ വസ്തുക്കളെയും അള്ളാഹു സുരക്ഷിതമായി നിലനിർത്തുന്നത് ആ വസ്തുക്കൾക്ക് അവൻ നൽകുന്ന മാർഗദർശനത്തിന്റെയും സംരക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലും ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, ഒന്നുകിൽ നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ സ്വയം സന്നദ്ധമായിട്ടോ എന്ന് ഒരു ആയത്തിൽ. അതുപോലെ ഓരോ സാധനങ്ങളുടെയും പേരുകൾ എണ്ണി പറഞ്ഞിട്ട് അവയെല്ലാം തന്നെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് വളരെ നീട്ടി പറയുന്ന ഒരു ആയത്തുണ്ട്, സൂറത്ത് ഹജ്ജിലെ 18-ാമത്തെ ആയത്ത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മങ് ഫിസ് സമാവാത്തി വമങ് ഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശ്ശജറു വദ്ദവാബു വകസീറു മിനന്നാസ് വകസീറു ഹത്താലൈഹിൽ അദാബു വമൻ യുഹിനില്ലാഹു വമാലഹു മിൻ മുക്രിം ഇന്നല്ലാഹ യഫ്അലു മാ യശാ. മനുഷ്യ, നീ കണ്ടില്ലേ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വശംസു വൽ ഖമറു സൂര്യനും ചന്ദ്രനും വന്നുജൂമു നക്ഷത്രങ്ങളും വൽ ജിബാലു പർവ്വതങ്ങളും വശ്ശജറു വദ്ദവാബു വൃക്ഷങ്ങളും കാലികളും ജന്തുജാലങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ. വകസീറും മിനന്നാസ് മനുഷ്യരിൽ ധാരാളം പേരും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കും. ഈ ചോദ്യത്തിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിലുള്ള ചെറുതും വലുതുമായ ജീവനുള്ളതും ഇല്ലാത്തതുമായ വളരുന്നതും വളരാത്തതുമായ സകല വസ്തുക്കളും ഇവിടെ സുരക്ഷിതമായി നിലകൊള്ളുന്നത് ആകാശഭൂമികളിലുള്ളവരെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വമേധയാ അള്ളാഹുവിന്റെ മുഴുവൻ മാർഗനിർദ്ദേശങ്ങൾക്കും മുഴുവൻ വിധികൾക്കും നിശ്ചയങ്ങൾക്കും നിയമങ്ങൾക്കും കീഴ്പ്പെടുന്നു. അതുപോലെ മനുഷ്യരിൽപ്പെട്ട ധാരാളം ആളുകളും കീഴ്പ്പെടുന്നു. ഇവർക്കെല്ലാം ഉള്ളതെന്താണ്? അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള സുരക്ഷയാണ്. എന്നാൽ കസീറുൻ ഹക്കാലയിൽ അലാബ്, വേറെ ഒരുപാട് മനുഷ്യന്മാർക്ക് ശിക്ഷ കടപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അവർ അർഹരായി തീർന്നിരിക്കുന്നു. വമൻ യുഹിനില്ല കുമാര ഭൂമി മുക്കിരും, വല്ലവനെയും ആ വിധത്തിൽ അള്ളാഹു അപമാനത്തിലാക്കുകയാണെങ്കിൽ അവനെ ആദരിക്കാൻ അവനെ ബഹുമാനിച്ചുയർത്താൻ മറ്റാർക്കും സാധ്യമല്ല. തീർച്ചയായും താൻ ഉദ്ദേശിക്കുന്നതെല്ലാം അള്ളാഹു പ്രാവർത്തികമാക്കുന്നു. ഇന്നല്ലാഹിയ ശാ. അപ്പൊ ഇങ്ങനെ പടച്ചവൻ സൃഷ്ടിച്ചതിനെയെല്ലാം പടച്ചവൻ രക്ഷിക്കുന്നു. ആ രക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് പടച്ചവന്റേതായ നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ നിയമങ്ങൾ പാലിക്കാനും പാലിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഒരു സസ്യത്തിന് ഒരു രൂപത്തിൽ വളരാനും മറ്റൊരു രൂപത്തിൽ വളരേണ്ടെന്ന് വെക്കാനുമുള്ള സ്വാതന്ത്ര്യമില്ല. അതിന്റെ വിത്തിന്റെ ബീജകോശത്തിൽ നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ വളരാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ഒരു ജന്തുവിന് അതിന്റെ ഭ്രൂണത്തിൽ നിശ്ചയിക്കപ്പെട്ട ജനിതക നിയമങ്ങളനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശമേ ഉള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ സ്വാതന്ത്ര്യം. പണ്ടുകാലത്തെ പശു തിന്നിരുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ അന്നത്തെ പശുവിന് ഇഷ്ടമായിരുന്നത് തന്നെയാണ് ഇന്നത്തെ പശുവിനും ഇഷ്ടമാകുന്നത്. അതുപോലെ പണ്ടുകാലത്തെ അണ്ണാൻ ഇഷ്ടമായിരുന്നത് ഇന്നത്തെ അണ്ണാനും ഇഷ്ടമാകുന്നത്. പണ്ടുകാലത്തെ സിംഹത്തിന് ഇഷ്ടമായിരുന്നത് തന്നെയാണ് ഇന്നത്തെ സിംഹത്തിനും ഇഷ്ടമാകുന്നത്. ഒരു പുതിയ ജീവിത രീതി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവയൊന്നും തേടുന്നില്ല, സ്വീകരിക്കുന്നില്ല. എന്നാൽ പണ്ടുകാലത്തെ മനുഷ്യന്മാർ ഇന്നത്തെ മനുഷ്യന്മാർ ഒരുപോലെയല്ല, മനുഷ്യന്മാരിൽ പലരും ഒരുപോലെയല്ല. അവരൊക്കെ സ്വന്തമായ ജീവിത രീതി സ്വീകരിക്കുന്നു, സ്വന്തമായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അപകടങ്ങളുടെ സാധ്യതയുണ്ട്, നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ സാധ്യത ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പടച്ചതമ്പുരാന്റെ ഗൈഡൻസ്, അവന്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. കാരണം മനുഷ്യന്റെ മുഴുവൻ ഗുണങ്ങളെയും കഴിവുകളെയും അറിവുകളെയും കഴിവുകേടുകളെയും അറിവുകേടുകളെയും സംബന്ധിച്ച് സമ്പൂർണമായ ധാരണയുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അങ്ങനെയുള്ള അള്ളാഹു വഴി കാണിക്കുന്നതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ഇവിടത്തെ അപകടങ്ങളും ഇവിടത്തെ നഷ്ടങ്ങളും ഇവിടത്തെ അധപ്പതനവും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ആ തരത്തിൽ പടച്ചതമ്പുരാന്റെ വഴിക്ക് മനുഷ്യൻ വരുമ്പോൾ അവൻ സ്വന്തം ജീവിതത്തെ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്, നിർഭയമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈമാനിന്റെ കീഴ്പ്പടലിന്റെ ജീവിതം സുരക്ഷിതമാക്കലിന്റെ ആശയതലങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ രണ്ടു വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്, അള്ളാഹുവിൽ മാത്രം ഒരാൾ വിശ്വസിക്കുകയും കൃത്രിമ ദൈവങ്ങളിൽ ഒന്നും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അനന്തര ഫലം ജീവിതത്തിൽ നിന്ന് ഭയത്തോട് എന്നെന്നും വിട പറയലായിരിക്കും എന്ന വസ്തുത, യാതൊരു ഭയവുമില്ലാത്ത അവസ്ഥ, അതാണ് ഈമാനിന്റെ ഉപോൽപ്പന്നം, അതാണ് ഈമാൻ കൊണ്ട് നേടിയെടുക്കാനുള്ള നേട്ടം എന്ന വസ്തുത ഇബ്രാഹിം അലൈഹി ഇസ്ലാം മനസ്സിലാക്കിയത്. അദ്ദേഹം ചോദിച്ചു, സാക്ഷാൽ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുന്ന അവനെ മാത്രം സമ്പൂർണ്ണ മാർഗദർശനത്തിന്റെ ആധികാരികമായ സ്രോതസ്സായി കണക്കാക്കുന്ന ആ പടച്ചവന്റെ ദാസനായ ഞാൻ ഒരു ഭാഗത്ത്, പടച്ചവൻ ഒരു തെളിവും തരാതെ ദൈവികമായ കഴിവുകളും സ്ഥാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ഒരുപാട് ആരാധ്യന്മാരും മറ്റൊരു ഭാഗത്ത്, ഈ കൂട്ടത്തിൽ നിന്ന് ആർക്കാണ് ഭയമില്ലാതെ ജീവിക്കാൻ അവകാശമുള്ളത്? നിങ്ങൾ ശരിക്കും യാഥാർത്ഥ്യബോധമുള്ളവരാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. ഫയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുന്തും സാദിഖീൻ. ഈ രണ്ട് വിഭാഗം, ഞാൻ പടച്ചവനെ മാത്രം, പടച്ചവനിൽ മാത്രം വിശ്വാസമർപ്പിക്കുന്നു, മറ്റൊരു ദൈവത്തിലും വിശ്വാസമർപ്പിക്കുന്നില്ല, നിങ്ങൾ പടച്ചവന്റെ ഭാഗത്തു നിന്ന് ഒരു തെളിവും കിട്ടാതെ ഒരുപാട് ദൈവങ്ങളെ പേടിക്കുകയും പടച്ചവനെ പേടിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ടു കൂട്ടത്തിൽ ആർക്കാണ് സുരക്ഷാബോധത്തോടെ ഭയമില്ലാതെ ജീവിക്കാൻ അവകാശമുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഈ ഭൂമിയിൽ ഭയമില്ലാത്ത ഒരു ജീവിതം, അതാണ് പടച്ചവനിൽ മാത്രം വിശ്വാസമർപ്പിക്കുകയും മറ്റ് കൃത്രിമ ദൈവങ്ങളിൽ ഒന്നും തന്നെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ നേട്ടം. ഇതാണ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ. പടച്ചതമ്പുരാന്റെ മാർഗദർശനം പൂർണ്ണമായി സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെ ഭയമില്ലാത്ത തികഞ്ഞ സുരക്ഷാബോധമുള്ള ഒരു ജീവിതം, അതാണ് ഈമാൻ കൊണ്ട് നേടിയെടുക്കാനുള്ള നേട്ടം. അതുപോലെ തന്നെയാണ് ഇസ്ലാം എന്ന പദത്തിന്റെ കാര്യവും. പടച്ചതമ്പുരാന്റെ ഹിതത്തിന് നമ്മുടെ ഹിതത്തെ വിധേയമാക്കുക, പടച്ചതമ്പുരാന്റെ കൽപ്പനയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും കീഴ്പ്പെടുത്തുക. അങ്ങനെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ താഴുകയല്ല, നമ്മൾ അധപ്പതിക്കുകയല്ല, നമ്മൾ നഷ്ടത്തിലാവുകയല്ല ചെയ്യുന്നത്, പിന്നെ നമ്മൾ പൂർണ്ണമായ സലാമിൽ, പൂർണ്ണമായ സിൽമിൽ, പൂർണ്ണമായ സമാധാനത്തിന്റെ മാർഗത്തിലെല്ലാം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള ഇരുട്ടുകളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, കഷ്ടങ്ങളിൽ നിന്നുമൊക്കെയുള്ള സുരക്ഷിതത്വവും സമാധാനം, അതാണ് ഇസ്ലാം എന്ന മാർഗം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ രണ്ട് ആശയങ്ങളാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്ന സമ്പൂർണമായ ജീവിത ദർശനത്തിന്റെ പ്രത്യേകത. ഈ ജീവിത ദർശനത്തിന്റെ ചില തലങ്ങളിലേക്ക് കൂടി ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പടച്ചതമ്പുരാൻ ഈ ജീവിത ദർശനം നമുക്ക് നൽകിയത് നമ്മോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഊന്നി പറയുന്നു. അങ്ങേയറ്റത്തെ കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാർക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ നേതാക്കന്മാർക്കോ നമ്മുടെ അനുയായികൾക്കോ ആർക്കും ഇല്ലാത്ത അത്ര വലിയ കാരുണ്യം, അത്രയും വലിയ കാരുണ്യമുള്ള പ്രപഞ്ചനാഥനാണ് റഹ്മാൻ, റഹീം എന്നീ പേരുകളാൽ സ്വയം വിശേഷിപ്പിച്ചത്. അള്ളാഹു എന്ന പേര് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശേഷിപ്പിക്കുന്നത് അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്നാണ്. അള്ളാഹുവിന്റെ പരീക്ഷണത്തെ സംബന്ധിച്ചു ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പീഡനം എന്നല്ല അതിന്റെ അർത്ഥം, അള്ളാഹുവിന്റെ ദ്രോഹം എന്നല്ല അതിന്റെ അർത്ഥം, അള്ളാഹുവിന്റെ ശിക്ഷ എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മെ പരമാവധി വിജയത്തിലേക്ക്, നമ്മെ പരിപൂർണതയിലേക്ക്, നമ്മെ ഔന്നത്യത്തിലേക്ക് നയിക്കാനുള്ള പടച്ചതമ്പുരാന്റെ നടപടിക്രമത്തിന്റെ പേരാണ് പടച്ചതമ്പുരാന്റെ പരീക്ഷ എന്ന് പറഞ്ഞത്. അത് അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് പറയുന്നത് വസീഅത്ത് റഹ്മത്തി കുല്ല ശൈഇന, എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള യാതൊരു വസ്തുവും പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. നമ്മൾ എവിടെ ജീവിച്ചാലും എപ്പോൾ ജീവിച്ചാലും ഏതവസ്ഥയിൽ ജീവിച്ചാലും അവിടെയൊക്കെ മുഴുവൻ സമയത്തും പർശുറംപുരാന്റെ റഹ്മത്തിന്റെ തണല് നമ്മുടെ മീതയുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. റഹ്മത്ത് നമ്മെ വലയം ചെയ്തിട്ടുണ്ട്. റഹ്മത്തി വസ്യത്തുക്കുല്ല ശൈ, എന്റെ കാരുണ്യം സകലമാന വസ്തുക്കളെയും സമ്പൂർണമായി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. അങ്ങനത്തെ പർശുറംപുരാന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് പർശുവന്റെ പരീക്ഷണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ വരുത്തുന്നത് എന്തായിരുന്നാലും അത് നമുക്ക് ഖൈറായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. പരീക്ഷ എന്ന് പറയുമ്പോൾ, പരീക്ഷണം എന്ന് പറയുമ്പോൾ പീഡനം എന്ന് തോന്നാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വിധിയെപ്പറ്റി പഠിപ്പിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള രൂപത്തിലല്ല എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ മനുഷ്യനോടും പടച്ചതമ്പുരാൻ പറയുന്നു, മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹി, മനുഷ്യ നിനക്ക് ജീവിതത്തിൽ നല്ലതായിട്ട് എന്തു വന്നാലും പടച്ചവന്റെ പക്കൽ നിന്നുള്ളതാണ്. ഒമാ അസാബക മിൻ സയ്യത്തിൻ ഫമിൻ നഫ്സിക, ചീത്തയായിട്ട് എന്തു വന്നാലും നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. പടച്ചവൻ നമുക്ക് നന്മയുണ്ടാകണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ നന്മയുണ്ടാകണമെന്ന് പടച്ചവൻ ഉദ്ദേശിച്ചിട്ടും നമ്മുടെ സമീപനം തെറ്റാകുമ്പോൾ നമുക്ക് തിന്മയുണ്ടാകും. ആ തിന്മക്ക് നമ്മളാണ് ഉത്തരവാദികൾ. മാസാദക്കമിൻ സയ്യത്തിൻ ഫമിൻ നഫ്സിക, മനുഷ്യ നിനക്ക് ചീത്തയായി എന്ത് വന്ന് സംഭവിച്ചാലും അത് നിന്റെ ഭാഗത്തു നിന്നുള്ള നിന്റെ സമീപനത്തിലെ തകരാറ്, നിന്റെ വികലവീക്ഷണം, നിന്റെ ചിന്താപരമായ പാപ്പരത്വം. അതുകൊണ്ടാണ് പലപ്പോഴും പടച്ചതമ്പുരാൻ നന്മക്കായി നിശ്ചയിക്കുന്ന കാര്യം നിങ്ങൾക്ക് തിന്മയായി ഭവിക്കുന്നത്. അതുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ നന്മയ്ക്കെതിരായി നാം പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തിന്മയുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകുന്നില്ലേ, വേദനകൾ ഉണ്ടാകുന്നില്ലേ, അതുപോലെ പരാജയങ്ങളും പതനങ്ങളും തകർച്ചകളും ഉണ്ടാകുന്നില്ലേ എന്നൊക്കെയുള്ള പല ധാരണകളും ഉണ്ടാകും. പ്രവാചകന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചിട്ട് ഇതാ വെറുതെ നശിക്കാൻ പോവുകയാണ് ഈ കോയത്തക്കാരായ മനുഷ്യന്മാര് എന്ന് മുനാഫിക്കുകളും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മറുപടി പറയാൻ വേണ്ടി പടച്ചതമ്പുരാൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട്. കുൽ ഹൽ തർബസൂന ബിനായില്ലാഹി ഹദൽ ഹുസ്നയൈനി, കുൽ പറയുക, ഹൽ തർബസൂന ബിനാ, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഇല്ലാഹി ഹദൽ ഹുസ്നയൈനി, ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളിൽ ഒന്നല്ലാതെ. ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങൾ എന്താ? രണ്ട് കാര്യങ്ങൾ, യുദ്ധത്തിന് പോയാൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞങ്ങൾ വിജയം നേടും, അത് ഏറ്റവും നല്ല കാര്യമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ രക്തസാക്ഷികളാകും, അതും ഏറ്റവും നല്ല കാര്യമാണ്. ഏറ്റവും നല്ലതല്ലാത്ത ചോയ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല എന്ന് പറഞ്ഞേക്കുക. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നിടത്തോളം, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കുന്നിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ വരുന്ന ഏത് രണ്ട് ചോയ്സും ഏറ്റവും നല്ല രണ്ട് ചോയ്സ് മാത്രമായിരിക്കും. ഏറ്റവും നല്ലതല്ലാത്ത ഒരു ചോയ്സും ഞങ്ങൾക്ക് ജീവിതത്തിൽ നേരിടാനില്ല. ഇല്ലാ ഇഹദൽ ഹുസ്നയൈനി, ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളിൽ ഒന്നല്ലാതെ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? അതേ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാനുള്ളത്? നിങ്ങൾക്ക് രണ്ടായാലും അസത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ പോരാടിയിട്ട് ജയിച്ചാലും നിങ്ങൾ നരകത്തിലേക്ക് തന്നെയാണ്. ഇനി പരാജയപ്പെട്ടാലോ നിങ്ങൾക്ക് നരകത്തിലേക്ക് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ദുനിയാവിൽ നിങ്ങൾ അപമാനം സഹിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ചോയ്സ് എന്നൊന്നും ഇല്ല തന്നെ. എന്നാൽ ഞങ്ങൾക്ക് യുദ്ധത്തിൽ രണ്ടനുഭവം ഉണ്ടായാലും ഏറ്റവും നല്ല രണ്ട് അനുഭവങ്ങൾ മാത്രമാണ്. ഇതൊരു കാഴ്ചപ്പാട്. ഇത് യുദ്ധത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ ഏതേത് രംഗങ്ങളിലും, രോഗമാകട്ടെ, മരണമാകട്ടെ, വിജയമാകട്ടെ, പരാജയമാകട്ടെ, കഷ്ടനഷ്ടങ്ങളാകട്ടെ, ലാഭമാകട്ടെ, എന്തായിരുന്നാലും അവിടെയൊക്കെ തന്നെയും പടച്ചതമ്പുരാൻ നമുക്ക് നന്മ വരുത്തും. അതല്ല, നമ്മുടെ നിലപാട് തെറ്റാണെങ്കിൽ, നമ്മുടെ ഭാഗത്ത് കാപട്യവും അവിശ്വാസവും സംശയവും നിഷേധവുമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നാശമായിട്ട് മാറുകയും ചെയ്യും. ഈ തരത്തിലുള്ള കാഴ്ചപ്പാട്, അതാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഇതിനോടൊക്കെ അനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ കഷ്ടം, എല്ലാവരും ഉത്കണ്ഠാകുലരാണ്, എല്ലാവരും ടെൻഷൻ അനുഭവിക്കുകയാണ്, എല്ലാവരും വേവലാതിയിലാണ്, എല്ലാവരും ഭയത്തിലാണ്. ഇതൊന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു റസൂലിന്റെ സഹാബികൾക്കുണ്ടായിരുന്നത്. റസൂലിന്റെ സഹാബികളിൽ ഒരാളും ടെൻഷൻ കൊണ്ട് വിഷമിച്ചിട്ടില്ല. അവരാരും ഒരിക്കലും വേവലാതിപ്പെട്ടിട്ടില്ല. അവരാരും യുദ്ധത്തിന് പോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടില്ല. പൂർണമായ സമ്മതത്തോടുകൂടെ, ഒന്നുകിൽ സത്യത്തിനു വേണ്ടിയുള്ള വിജയം അല്ലെങ്കിൽ സത്യത്തിനു വേണ്ടിയുള്ള രക്തസാക്ഷിത്വം എന്ന നിലയായിരുന്നു പോയിരുന്നത്. ഇനി ഇതൊക്കെ പറയുമ്പോൾ പരശുരാമന്റെ ഈ രോഗത്തിലുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ട. അവൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വലിയ ഈമാനുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ ലോകത്തെ കാര്യങ്ങൾ നേർക്കുനേരെ നോക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പടച്ചവന്റെ നടപടിക്രമങ്ങൾ അത് അർത്ഥപൂർണമായിട്ടോ അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്നതായിട്ടോ തോന്നുന്നില്ല എന്ന് പല ആളുകളും വിചാരിച്ചേക്കും. വിശുദ്ധ ഖുർആൻ പറയുന്ന ചില കാര്യങ്ങൾ, ഖുർആനിൽ ഒരേ രൂപത്തിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഇന്നമാൽ ഉസ്രി യുസ്രൻ. ഇതേമാതിരി ആവർത്തിച്ച വാക്ക് ഖുർആനിൽ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഖുർആനിൽ വേറെ വാക്കുകളുണ്ട്. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യരെ കഷ്ടപ്പാടാണ്, ഞെരുക്കമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ സന്തോഷപൂർവ്വം കടന്നുപോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ സൗകര്യങ്ങളെ, വിജയങ്ങളെ, വിശാലത ഇതൊക്കെ ഉണ്ടാകുന്നത്. യുസ്ര എന്ന് പറഞ്ഞാൽ ഞെരുക്കം, യുസ്ര എന്ന് പറഞ്ഞാൽ എളുപ്പം. അപ്പൊ ജീവിതത്തിൽ എളുപ്പമേ ഉണ്ടാകാവൂ എന്ന് വിചാരിച്ച സാക്ഷാൽ എളുപ്പം ഉണ്ടാവുകയില്ല. പിന്നെ ജീവിതത്തിൽ പലതവണ കുറച്ച് ഞെരുക്കം വരുത്തുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഞെരുങ്ങി മുന്നോട്ട് പോകാൻ തയ്യാറായാൽ, അങ്ങനെയാണ് സഹാബികൾ ഞെരുങ്ങി മുന്നോട്ട് പോയത്, എന്നിട്ടാണ് അവർക്ക് യുസ്രുണ്ടായത്. യുസ്ര എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്ത, ഭയമില്ലാത്ത, ഉത്കണ്ഠയില്ലാത്ത, വേവലാതിയില്ലാത്ത അവസ്ഥ. അത് ഉണ്ടായത് ഞെരുക്കം സഹിക്കാൻ, കഷ്ടപ്പെടാൻ, ത്യാഗം അനുഭവിക്കാൻ, ക്ലേശം സഹിക്കാൻ അവർ തയ്യാറായപ്പോഴാണ്. അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് വാരികയിൽ ഒരു ഫീച്ചർ ഞാൻ വായിച്ചു. അതിൽ പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരുടെ മക്കൾ, വലിയ പബ്ലിക് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കൊല്ലത്തില് 50,000, 75,000, 100,000 ഒക്കെ ഫീസ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന അങ്ങനത്തെ കുട്ടികൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. 9 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ പബ്ലിക് സ്കൂളുകളിൽ, ഡൽഹിയിലെയും കൽക്കത്തയിലെയും ബോംബെയിലെയും ഒക്കെ സ്കൂളുകളിൽ. ഇതിനെ സംബന്ധിച്ച് പല പഠനങ്ങളും നടത്തപ്പെട്ടു. എന്നിട്ട് എത്തിച്ചേരുന്ന നിഗമനം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പകാലം മുതൽ ജീവിതത്തിൽ ഒരു പ്രയാസവും അനുഭവിക്കാതെ, ഒരിക്കലും അടി കൊള്ളാതെ, ഒരിക്കലും സകാരം കേൾക്കാതെ, ഒരിക്കലും പട്ടിണി കിടക്കാതെ, ഒരിക്കലും കാലിലൊരു മുള്ളുപോലും കുത്താതെ, ഒട്ടും പ്രയാസം കൂടാതെയാണ് ഈ കുട്ടികൾ വളർന്നത്. അങ്ങനെ വളർന്ന കുട്ടികൾക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, 2 മാർക്ക് പിന്നിലാവുക, അല്ലെങ്കിൽ ടീച്ചർ ഒന്ന് അല്പം മുഖം കറുപ്പിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ വഴക്ക് പറയുക, അല്ലെങ്കിൽ ചെറിയ അടി കൊള്ളുക. അടിയൊന്നും മിക്കവാറും അത്ര സ്കൂളിൽ ഉണ്ടാവാറില്ല. എന്തായിരുന്നാലും ചെറിയ ചെറിയ വിഷമങ്ങൾ സംഭവിക്കുമ്പോഴേക്ക് ഈ കുട്ടികൾ മാനസികമായിട്ടാകെ തകർന്നു പോവുക. അങ്ങനെ ഒന്നോ രണ്ടോ അനുഭവം ഉണ്ടാകുമ്പോഴേക്ക് അത്തരം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഉണ്ടാവുക. ഇതിന് കാരണം ചെറുപ്പം മുതൽക്ക് ഞെരുക്കങ്ങളൊന്നുമില്ലാതെ വളർന്നു എന്നതാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ പിറന്ന പല ആളുകൾക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാറില്ല. ഒന്നോ രണ്ടോ അനുഭവം ഉണ്ടാകുമ്പോഴേക്ക് അത്തരം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഉണ്ടാവുക. ഇതിന് കാരണം ചെറുപ്പം മുതൽക്ക് ഞെരുക്കങ്ങളൊന്നുമില്ലാതെ വളർന്നു എന്നതാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ പിറന്ന പല ആളുകൾക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാറില്ല. അതാണ് ഇത് ഒരു ചെറിയ വിഷയം മാത്രമല്ല, ഒരു ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും ബാധകമായ കാര്യമാണ്. അപ്പൊ മനുഷ്യരായ ആരും തന്നെ ഒരു പ്രയാസവും കൂടാതെ ജീവിക്കണം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ കൂടുതൽ കൂടുതൽ പ്രയാസങ്ങൾ പിന്നാലെ വരും. പിന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ക്ലേശങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാവണം. അങ്ങനെ സഹിക്കാൻ തയ്യാറായാൽ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടാൻ കഴിയും. ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത്വം.
ഈ തത്വം മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള പല ആളുകൾക്ക് പോലും കടുത്ത ടെൻഷനും ഭയങ്കരമായ വേവലാതികളും വളരെ പെട്ടെന്ന് തന്നെ ഇനി ജീവിച്ചുകൂടാ എന്ന് തോന്നലുമൊക്കെ ഉണ്ടാവാൻ കാരണം. ഇത് മനുഷ്യന്റെ മനസ്സിന് ആണ് ഈ കാര്യം ഏറെക്കുറെ ബാധകമാണ്. ശരീരത്തിനും ഇങ്ങനെ തന്നെയാണെന്നാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിൽ പറയുന്നത്. സൂറത്ത് ബലദിലെ 40-ാമത്തായത്തിൽ അല്ല, സൂറത്ത് ബലദിലെ 4-ാമത്തായത്ത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രയാസങ്ങളോട് മല്ലിടേണ്ട അവസ്ഥയിലാവുന്നു. പ്രയാസങ്ങളോട് മല്ലിടേണ്ട അവസ്ഥയിലാവുന്നു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി പടച്ചോ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു എന്നല്ല. ഇന്നിപ്പോ എല്ലാ ആളുകളുടെയും മനോഭാവം ഒരധ്വാനവുമില്ലാതെ ജീവിക്കണം, ഒരാൾക്ക് ജോലി കിട്ടിയാൽ എങ്ങനെ സുഖമുള്ള ജോലിയാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് ഫാനിന്റെ ചോട്ടിൽ കസേലയിൽ ഇരുന്നിട്ട് കയ്യും മീയും അനങ്ങാതെ കുശാലായിട്ട് കഴിച്ചുകൂട്ടാൻ പറ്റുന്ന ജോലിയാണോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അല്ലെങ്കിൽ AC റൂമിൽ സുഖമായി ഇരുന്ന് ചെയ്യാവുന്ന ജോലിയാണോ? ഒരു പെൺകുട്ടിയെ കെട്ടിച്ചേർത്ത് സുഖമാണോ എന്ന് ചോദിച്ചാൽ അവിടെ അരക്കുകയോ ഇടിക്കുകയോ പൊടിക്കുകയോ വെള്ളം കോരുകയോ ഒന്നും ചെയ്യാതെ എല്ലാറ്റിനും യന്ത്രങ്ങളുള്ള പരമസുഖമായ അവസ്ഥയാണോ അവിടെ ഉള്ളത് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു സുഖത്തെ സംബന്ധിച്ച്, ജീവിത സുഖത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചപ്പാടോടുകൂടി മനുഷ്യന്മാർ മുന്നോട്ട് പോയാൽ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് വയറ്റിൽ ഗ്യാസ് തുടങ്ങും, പിന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടും, കുറച്ചുകൂടി കഴിയുമ്പോൾ കൊളസ്ട്രോളിന്റെ അളവ് കൂടും, രക്തസമ്മർദ്ദം കൂടും. അങ്ങനെ ഒരുപാട് ഗുളികകളുടെ അകമ്പടിയോടുകൂടി മാത്രം ജീവിക്കാൻ പറ്റുന്ന നിർഭാഗ്യകരമായ അവസ്ഥാവിശേഷത്തിലാണ് എത്തിച്ചേരുക. അതേ അവസരത്തിൽ ശാരീരികമായി ദിവസേന കുറച്ചൊക്കെ അധ്വാനിക്കാനോ, അധ്വാനം ആവശ്യമില്ലാത്തോ കുറച്ചൊക്കെ വ്യായാമം ചെയ്യാനെങ്കിലും തയ്യാറായാൽ നീണ്ടകാലം കായമായ അസുഖങ്ങൾ വരാതെ, ഗുരുതരമായ അസുഖങ്ങൾ വരാതെ ജീവിക്കാൻ കഴിയുമെന്നാണ് ഇന്ന് ആരോഗ്യ വീക്ഷണത്തെ സംബന്ധിച്ച് മൌലികമായ കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പോ മനുഷ്യന്റെ മനസ്സിന്റെ കാര്യത്തിലും ശരീരത്തിന്റെ കാര്യത്തിലും ഒക്കെ പരമസുഖമായിരിക്കണം എന്ന കാഴ്ചപ്പാടിന് പകരം കുറച്ചൊക്കെ കഷ്ടപ്പെടാനും കുറച്ചൊക്കെ ഞെരുങ്ങാനും അല്പം ദുഃഖിക്കാനും അല്പം വിഷമിക്കാനും ഒക്കെയുള്ള സന്നദ്ധത, അതാണ് ജീവിതത്തെ നിലനിർത്തുന്നത്, അതാണ് ജീവിതത്തിന് ഈടും ഉറപ്പും നൽകുന്നത് എന്നതാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ദർശനം മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും സംബന്ധിച്ചുള്ള. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ജീവിതത്തിൽ എന്തു വന്നാലും ഹൈറാവും എന്ന് പറഞ്ഞ അവസ്ഥക്ക് പകരം ഒരു ജലദോഷം വന്നാലും അത് ഷെറായിട്ട് മാറും, ഒരു മുള്ളുകുത്തിയാലും അത് ഷെറായിട്ട് മാറും, ഓ പടച്ചവൻ പരമകാരുണികനാണെങ്കിൽ എന്നെന്തിനാണ് ഇങ്ങനെ സോക്കലാക്കിയിട്ട് കഷ്ടപ്പെടുത്തുന്നത്, പടച്ചവൻ പരമകാരുണികനാണെങ്കിൽ എന്നെന്തിനാണ് ഈ മുള്ളിന്റെ മുള്ളു കൊണ്ടാക്കിയത്, അല്ലെങ്കിൽ എനിക്കെന്തിനാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നൊക്കെ പടച്ചതമ്പുരാനോട് പരിഭവമുള്ള പ്രതിഷേധമുള്ള ഒരു നിലപാടിലായിരിക്കും മിക്കവാറും അത്തരം ആളുകൾ എത്തിച്ചേരുക. അതുകൊണ്ട് പടച്ചവന് നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി അവന്റേതായ പദ്ധതികളുണ്ട്. നമ്മെ വിജയത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, സൌകര്യങ്ങളിലേക്ക്, നേട്ടങ്ങളിലേക്ക് നയിക്കാൻ പടച്ചതമ്പുരാൻ അവന്റേതായ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് നാം നിന്നുകൊടുക്കുകയാണ് ജീവിതം വിജയകരമായിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാര്യം. ഇതാണ് ഇസ്ലാമിക ജീവിത ദർശനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം. ഇനി പല വശങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കം ചില വിഷയങ്ങളിലേക്ക് മാത്രം വിളിച്ച മീശാനെ ഞാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നു. ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് രോഗവും വേദനയുമാണ്. പക്ഷെ രോഗത്തിനും വേദനക്കുമെതിരായ പോരാട്ടം തുടരുന്നിടത്തോളം കൂടുതൽ കൂടുതൽ രോഗങ്ങളും കൂടുതൽ കൂടുതൽ വേദനകളും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. എന്നാൽ പടച്ചതമ്പുരാൻ ഇവിടെ വേദന എന്നൊരു പ്രതിഭാസത്തെ വച്ചത്, രോഗം എന്നൊരു ഏർപ്പാട് വച്ചത് ഇതൊക്കെ എന്തിനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മൌലികമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും പുതിയ ആരോഗ്യ ദർശനത്തിന്റെയും മറ്റൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. മനുഷ്യന്മാർക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യം വേദനയാണല്ലോ. പടച്ചവനെ വെറുക്കുകയും പടച്ചവനെ ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് മിക്കവാറും കടുത്ത വേദന അനുഭവിക്കുന്ന സമയത്താണ്. യഥാർത്ഥത്തിൽ എന്താണ് വേദന? മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് വേദന എന്നൊരു ഏർപ്പാട് അങ്ങോട്ട് പോയാൽ പിന്നെ എന്താണ്ടാവുക? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ല. വേദനയില്ലാത്ത ഒരു മനുഷ്യനെ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഒരു കുട്ടി ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അവന് തീ തൊട്ടാൽ അറിയാത്ത, മുള്ള് തറച്ചാൽ അറിയാത്ത, സൂചി തൊട്ടാൽ അറിയാത്ത, എലികടിച്ചാൽ അറിയാത്ത ഒരവസ്ഥാ വിശേഷമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപകടങ്ങൾ അവനെ ഉടനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ശരീരത്തിന്റെ ഓരോ മൈക്രോമീറ്ററിലും ഏറ്റവും നിസ്സാരമായ പോറലോ പരിക്കോ ഏറ്റാൽ ഉടനെ തന്നെ നമ്മുടെ തലച്ചോറിൽ സന്ദേശം എത്തുകയും അതിനെതിരായി ജാഗ്രത കൈക്കൊള്ളാൻ നാം നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിൽ പ്രാപ്തമാക്കി തീർക്കുകയും ചെയ്യേണ്ടതല്ലേ? അങ്ങനെയാണ് പൊള്ളലിൽ നിന്നും പരിക്കുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നാം രക്ഷപ്പെടുന്നത്. വേദന എന്ന മുന്നറിയിപ്പുകാരൻ, വേദന എന്ന വിശ്വസ്തനായ സന്ദേശവാഹകൻ ആണ് ജീവിതത്തിലെ സകലമായ ദുരന്തങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും നമ്മൾ രക്ഷിക്കുന്നത്. അങ്ങനെ നമ്മെ നിലനിർത്താൻ, നമ്മെ രക്ഷിക്കാൻ, നമ്മെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ് വേദന എന്ന് പറയുന്നത്. പക്ഷെ ആ വേദനയാണ് നാം ഏറ്റവും കൂടുതൽ കുറിക്കുന്നത്. പെയിൻ കില്ലറുകൾ, വേദനാ സംഹാരികൾ എന്ന് പറയുന്ന ഗുളികകൾ നൂറുകണക്കിനാണുള്ളത്. അതിന്റെ ഒക്കെ ധർമ്മം വേദനയ്ക്കെതിരെയുള്ള പോരാട്ടം. ഞാനിത് പറയുന്നത് നിങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെടണമെന്ന അർത്ഥത്തിനല്ല. തീർച്ചയായും അങ്ങനെ ഒരു ഉദ്ദേശം അള്ളാഹുവിനുമില്ല. പിന്നെ നമ്മുടെ ജീവിതം അപകടപ്പെടാതിരിക്കാൻ വേണ്ടി പടച്ചവൻ വെച്ചിട്ടുള്ള ഏർപ്പാടാണ്. അതിന്റെ പുറമെ പരിക്ക് പറ്റിയാൽ ആ പരിക്ക് വളരെ വേഗത്തിൽ റിപ്പയർ ചെയ്യുന്നതിനും വേദന ആവശ്യമുണ്ട്. തലച്ചോറിൽ നിന്നുള്ള സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് റിപ്പയർ കോശങ്ങൾ അവിടെ എത്തുകയും അവിടെ ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അവിടെയൊക്കെ വേദന അതിന്റേതായ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായ ഒരു ചുമതല വേദന എന്ന കാര്യത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോഴേ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമുക്ക് വിശ്വാസമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വിശ്വാസമർപ്പിച്ചാൽ പടച്ചവനോട് പ്രതിഷേധിക്കുന്ന, പടച്ചവനോട് വെറുപ്പ് പുലർത്തുന്ന ഒരവസ്ഥയിൽ നിന്ന് മോചനം കാണാൻ കഴിയുമെന്ന് മാത്രമല്ല ജീവിതത്തെ സംബന്ധിച്ച് ഒരു ഒരു പുതിയ ഒരു വീക്ഷണം, രചനാത്മകമായ ഒരു വീക്ഷണം തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ രോഗങ്ങൾ, കൊച്ചു കൊച്ചു രോഗങ്ങളൊക്കെ പടച്ചതമ്പുരാൻ ഇവിടെ വച്ചിരിക്കുന്നതിന്റെ ആവശ്യം ഈ ദുനിയാവിലെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, പ്രതികൂല സാഹചര്യങ്ങളെ വിജയകരമായി തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ പ്രബലീകരിക്കാൻ വേണ്ടിയുള്ള പടച്ചതമ്പുരാന്റെ അപാരമായ സംവിധാനങ്ങളുടെ, അനുഗ്രഹപൂർണമായ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ കൊച്ചു കൊച്ചു രോഗങ്ങളുണ്ടാകുന്നത്. ഒരു കുട്ടി, ആരോഗ്യമുള്ള മാതാപിതാക്കന്മാരുടെ കുട്ടി, അവൻ ജനിച്ചിട്ട് ഏറെ താമസിയാതെ രോഗാണുക്കളൊന്നും കണക്കാത്ത ഒരറയിൽ അവനെ വളർത്താൻ തുടങ്ങിയാൽ നമ്മളൊക്കെ വിചാരിക്കും അവൻ പൂർണ്ണ ആരോഗ്യമുള്ളവനായിട്ട് വളരുമെന്ന്. പക്ഷെ അതല്ല സംഭവിക്കുക. സംഭവിക്കുന്നത് നേരെ വിപരീതമായി. ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ആ അറയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവിടത്തെ ഏറ്റവും ചെറിയ രോഗാണുക്കളെപ്പോലും ചെറുക്കാനുള്ള കഴിവ് അവനുണ്ടാവുകയില്ല. ഏകദേശം ഒരു എയ്ഡ്സ് രോഗിയുടെ അവസ്ഥയായിരിക്കും അവനുണ്ടാവുക. ഒരു ജലദോഷം വരുമ്പോഴേക്ക് അവനാകെ തകർന്നു പോകും. അതേ അവസരത്തിൽ ഇവിടെയുള്ള കോടിക്കണക്കിൽ രോഗാണുക്കളുടെ നടുവിൽ ഇവൻ 15 കൊല്ലം ജീവിച്ചിട്ട് ഇവന്റെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ സംവിധാനം ആ രോഗാണുക്കളെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രാപ്തമായാൽ ഏറെക്കുറെ ഒരു രോഗവും ഒരു രോഗാണുവും അവനെ തകർക്കാത്ത കരുത്തുറ്റൊരവസ്ഥയിലേക്ക് അവൻ. അതാണ് ഖുർആനിലെ ഖതായ ബലഗ ശുദ്ധഹു എന്നൊക്കെ പറയുന്ന അതിന്റെ അർത്ഥതലങ്ങളിൽ ഒന്നാണത്. ഏറ്റവും വലിയ കരുത്താർജിക്കുന്ന അവസ്ഥ ഈ കരുത്താർജിക്കുന്നത് രോഗാണുക്കളുടെ നടുവിൽ ജീവിക്കുമ്പോഴാണ്. ഈ രോഗാണുക്കളിൽ ഓരോ അണുവിന്റെയും ആവശ്യം മനുഷ്യന്റെ ശരീരത്തിന് പ്രതിരോധ ശക്തിയെ പടിപ്പടിയായിട്ട് വളർത്തുകയാണ്. ഓരോ ചെറിയ രോഗാണുവും നമ്മുടെ ശരീരത്തിൽ കടന്നിട്ട് അല്പസ്വല്പമൊക്കെ അസ്വാസ്ഥ്യം ഉണ്ടായിക്കഴിഞ്ഞാലും നാം അതിൽ നിന്ന് മോചനം നേടുമ്പോൾ, ഉദാഹരണമായി ജലദോഷത്തിന്റെ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നിട്ട് ജലദോഷം മാറിക്കഴിയുമ്പോൾ അതിനേക്കാളും വലിയ രോഗത്തെ തരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിവുണ്ടാകും. ചിക്കൻ പോക്സിന്റെ രോഗാണു നമ്മുടെ ശരീരത്തിൽ കലർന്നിട്ട് ശരീരം അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്ക് അതിനേക്കാളും വലിയ രോഗാണുക്കളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരം ആർജിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ രോഗാണുക്കൾക്കെതിരെയുള്ള പോരാട്ടം, ആ പോരാട്ടത്തിലൂടെ വളർന്നു വരുന്ന ഇമ്മ്യൂൺ സിസ്റ്റം, അങ്ങനെയാണ് പടച്ചതമ്പുരാന്റെ വ്യവസ്ഥ. അങ്ങനെ കൊച്ചു കൊച്ചു രോഗങ്ങൾ ഓരോന്നും പടച്ചവൻ വെച്ചിട്ടുള്ളത് വലിയ രോഗങ്ങളിൽ നിന്ന്, വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ കാത്തിരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ മഹാസംവിധാനത്തെ സംബന്ധിച്ച് പല ആളുകളും ചിന്തിക്കാറില്ല. നമ്മുടെ ഭിഷഗുരന്മാർ പോലും പടച്ചതമ്പുരാന്റെയും മൗലികമായ വ്യവസ്ഥയെ സംബന്ധിച്ച് കാര്യമായി ചിന്തിക്കുകയോ കാര്യമായി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ വളരെയേറെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അതുപോലെ പടച്ചതമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വെക്കുന്ന ഓരോ കൊച്ചു പ്രശ്നങ്ങൾക്കും അതിനൊക്കെ അതിന്റേതായ ഒരു പോസിറ്റീവായ ലക്ഷ്യമുണ്ടാകും. പടച്ചവൻ യാതൊന്നും വൃഥാ ചെയ്യുന്നില്ല, വാപ്പിലായ ഒരു പ്രവൃത്തിയും പടച്ചവൻ ചെയ്യുന്നില്ല, അബസ്സായി പടച്ചവൻ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. അതൊക്കെ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. പടച്ചവൻ യാതൊന്നും വാപ്പിലായിട്ട് നിഷ്ഫലമായിട്ട് നിരർത്ഥകമായിട്ട് ചെയ്യുന്നില്ല, യാതൊന്നും അലക്ഷ്യമായി സൃഷ്ടിക്കുന്നില്ല. പടച്ചവൻ, പരമകാരുണികനായ പടച്ചവൻ നമ്മുടെ ജീവിതത്തിൽ വെക്കുന്ന ഓരോ കാര്യവും നമ്മെ പൂർണ്ണതയിലേക്ക് വളർച്ചയിലേക്ക് നയിക്കാറുള്ള മരണവും അങ്ങനെ തന്നെയാണ്. മരണം വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പരിപൂർണതയിലേക്കുള്ള നയിക്കലാണ്. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം പടച്ചതമ്പുരാന്റെ സംരക്ഷണത്തിലാണ്, അതോടുകൂടെ നമ്മുടെ ഉത്തരവാദിത്വത്തിലും കൂടിയാണ്. അതായത് ഇവിടെ നാം ജീവിക്കുമ്പോൾ പാമ്പ് കടിക്കാതെ പട്ടി കടിക്കാതെ വാഹനങ്ങൾ നമ്മുടെ മേൽ വന്ന് കയറാതെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നമുക്കില്ല, മരിച്ചു കഴിഞ്ഞാലും ആ ഉത്തരവാദിത്വം നമുക്കില്ല. ഈ രണ്ട് സമയത്തും ഒരുപോലെ, ഉറക്കത്തിന്റെ സമയത്തും മരണത്തിന്റെ സമയത്തും ഒരുപോലെ പടച്ചതമ്പുരാൻ പരിപൂർണമായി നമ്മെ ഏറ്റെടുക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പൂർണമായി ഏറ്റെടുത്തു. അള്ളാഹു യതോഫല്ലം സഹീന മൗതിഹാവല്ലത്തീലം തമുത്തീ മനാമിഹ. മനുഷ്യാസ്തിത്വങ്ങളെ, മനുഷ്യസത്തകളെ പടച്ചതമ്പുരാൻ പൂർണമായി ഏറ്റെടുക്കുന്നു. ഹീനമൂത്തിഹ മരണത്തിന്റെ സമയത്ത് വല്ല തീലം തെമുത്ത് മരിച്ചിട്ടില്ലാത്ത നഫ്സുകളെ അതുപോലെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. ഹീ മനാമിഹ ഉറക്കത്തിന്റെ സമയത്ത്. ഈ രണ്ട് സമയത്തും നമ്മുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വത്തിലല്ല, പടച്ചതമ്പുരാൻ മാത്രം ഉത്തരവാദിത്വത്തിലാണ്. അപ്പോൾ നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമുണ്ട്, പടച്ചവന്റെ കാവൽ അതിന്റെ പുറമെയും. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായി പടച്ചവൻ ഏറ്റെടുക്കുകയും പരിപൂർണമായി അവന്റെ സംരക്ഷണത്തിലേക്ക് നാം നീങ്ങുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ മരണത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. സത്യവിശ്വാസികൾക്ക് അങ്ങനെയായിരുന്നു കാഴ്ചപ്പാട്. റസൂലിനും സഹാബികൾക്കും ഒക്കെ മരണത്തെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു കാഴ്ചപ്പാട്. മരണം എന്നത് ഒരു മുസീബത്ത് എന്ന് റസൂൽ വിശേഷിപ്പിച്ചു എന്നുണ്ടെങ്കിലും മുസീബത്ത് എന്നതിനെ സംബന്ധിച്ച് ദുരന്തം എന്ന വീക്ഷണമായിരുന്നില്ല റസൂലെ പഠിപ്പിച്ചത്. റസൂൽ ഒരു മുസീബത്ത് സംഭവിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് അല്ലാഹു മൗജുർനി ഫീ മുസീബത്തി എന്നായിരുന്നു. വഖ്ലുഫ്നി ഖൈറം മിൻഹ, അല്ലാഹുവേ ഈ മുസീബത്തിലൂടെ എനിക്ക് നീ പ്രതിഫലം തരയണമേ, എനിക്ക് വന്ന് ഭവിച്ച ഈ കാര്യത്തിലൂടെ പ്രത്യക്ഷത്തിൽ എനിക്ക് വിഷമകരമായി തോന്നുന്ന എനിക്ക് വന്ന് സംഭവിച്ച ഈ കാര്യത്തിലൂടെ എനിക്ക് നീ പ്രതിഫലം തരയണമേ എന്ന് പ്രാർത്ഥി. ആ ഇതിന് പകരം ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് നീ തരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് റസൂൽ പഠിപ്പിച്ചത്. റസൂലിന്റെ ഭാര്യ ഉമ്മു സലമയുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്, ഞാനിവിടെ വിശദീകരിക്കുന്നത്. അപ്പോ മുസീബത്ത്, മരണം എന്നൊക്കെ പറയുന്നതിനെ സംബന്ധിച്ച് അതൊക്കെയും നമുക്ക് പ്രതിഫലാർഹമായ, നമുക്ക് ഗുണകരമായ, നമുക്ക് വിജയത്തിലേക്കും ഔന്നത്യത്തിലേക്കുമുള്ള മാർഗമായി പടച്ചവൻ നിശ്ചയിച്ച കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ നേർക്കൊക്കെയുള്ള നമ്മുടെ വീക്ഷണം, നമ്മുടെ സമീപനം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ദർശനം അത് അന്യൂനമായിരിക്കണം, അത് മൌലികമായിരിക്കണം, രചനാത്മകമായിരിക്കണം. അപ്പോഴേ നമുക്ക് ഈ ലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയുള്ളൂ. ആ തരത്തിലുള്ള സുരക്ഷയുടെ, സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള മാർഗമാണ് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും മാർഗം. അതാണ് അള്ളാഹുവിന്റെ ദർശനത്തിന്റെ പ്രത്യേകത. അതിന് പുറമേ ഈ പ്രപഞ്ചവുമായി പൂർണ്ണമായി കൂട്ടിയിണക്കുന്ന ഒന്നും കൂടിയാണ്. പണ്ടൊക്കെ ഇവിടെ പല ആളുകളും വിചാരിച്ചിരുന്നത് ഈ ലോകത്ത് ഈ വസ്തുക്കളൊക്കെ, ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും നിർജീവ വസ്തുക്കളും ഒക്കെ ഒരു വ്യവസ്ഥയുമില്ലാതെ തന്നെത്താൻ ഇങ്ങനെ ഉണ്ടാകുന്നതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് ഇപ്പോൾ പരിസ്ഥിതിവാദികളെങ്കിലും സമ്മതിക്കും. പരിസ്ഥിതി ശാസ്ത്രം നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രപഞ്ചത്തിലെ ഓരോ പുൽക്കൊടിക്കും ഓരോ മണൽത്തരിക്കും ഓരോ കൊച്ചുജീവിക്കും പരസ്പരമുള്ള താളപ്പൊരുത്തത്തിന്റേതായ ഒരു മഹാവ്യവസ്ഥ ഇവിടെയുണ്ട്. ആ മഹാവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇവർക്ക് നിലനിൽക്കുന്നത് എന്ന് പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ്. മാ തറാഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, പരമകാരുണികനായ പലക്കതം ഖുർആൻ സൃഷ്ടിച്ച യാതൊന്നിലും ഒരു പൊരുത്തക്കേടും നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷെ പൊരുത്തക്കേടുണ്ടാക്കാൻ സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രം നൽകപ്പെട്ടിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ലാ തബ്ദീല ഖൽഖില്ല, പടച്ചതം കുരാൻ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും സംവിധാനിച്ച സൃഷ്ടി വ്യവസ്ഥയുണ്ട്, അതിന് മാറ്റം വരുത്തുന്ന തരത്തിലുള്ള തെറ്റായ ഇടപെടൽ മനുഷ്യൻ നടത്താൻ പാടില്ല. അങ്ങനെ നടത്തിയാൽ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്മാരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് കരയിലും കടലിലുമൊക്കെ ഫസാദ് വ്യവസ്ഥയില്ലായ്മ അരാജകത്വം കുഴപ്പം പ്രത്യക്ഷമാകും എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ച വ്യവസ്ഥയുമായിട്ട് പടച്ചതമ്പുരാന്റെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് താളപ്പൊരുത്തത്തോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കണം. ആഖിം വജിഹകലി ദീനി ഹനീഫൻ ഫിത്രത്തുള്ളാഹിലത്തി ഫത്രന്നാസാലിഹ, നിന്റെ മുഖത്തെ പടച്ചതമ്പുരാന്റെ ദീനിന്റെ നേർക്ക് പടച്ചതമ്പുരാൻ വെച്ച ജീവിത മാർഗദർശനത്തിന്റെ ജീവിത ദർശനത്തിന്റെ നേർക്ക് നീ നിന്റെ മുഖത്തെ ഒരു വളവുമില്ലാതെ നേർക്ക് നേരെ നിർത്തുക. പടച്ചവൻ അങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയെന്ന് തിരിയാൻ പാടില്ല. ഒരു വളവുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിലേക്ക് നേർക്ക് നേരെ നിന്റെ മുഖം തിരിച്ചു നിർത്തുക. അതാണ് ഫിത്രത്തുള്ളാഹിലത്തി ഫത്തറുന്നാസ അലൈഹ. മനുഷ്യന്മാരെ പടച്ചതമ്പുരാൻ ഏതൊരു പ്രകൃതിഘടനയോടെ സൃഷ്ടിച്ചോ ആ പ്രകൃതിയുമായി നീതി പുലർത്തുന്ന ആ പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്ന വ്യവസ്ഥ ലാ തബ്ദീല ഖൽഖില്ല, ആ പ്രകൃതിയുടെ താല്പര്യം പടച്ചവൻ സൃഷ്ടിച്ച സൃഷ്ടിയുടെ മൗലികമായ ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന. അങ്ങനെ മനുഷ്യ പ്രകൃതി, മനുഷ്യന് ചുറ്റുമുള്ള സസ്യജീവജാലങ്ങളുടെ പ്രകൃതി, ഇതുമായൊക്കെയുള്ള ബന്ധത്തിന്റെ ഒരു പ്രാപഞ്ചികമായ താളപ്പൊരുത്തത്തിന്റെ ദർശനവും കൂടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതാണ് കോസ്മിക് വിഷൻ ഓഫ് ലൈഫ്, ഒരു പ്രാപഞ്ചിക ഒരു സാർവലൗകിക ജീവിത ദർശനം എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള മഹാജീവിത ദർശനം വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇതോടുകൂടി ഒരു കാര്യവും കൂടി ഞാൻ ഈ ജീവദർശനത്തിന്റെ ഒരു വശവും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കാം. മനുഷ്യരിൽപ്പെട്ട പല ആളുകളും പടച്ചതമ്പുരാന്റെ മാർഗദർശനത്തിനെതിരായി നീങ്ങുന്നത് ഇവിടത്തെ വളർച്ച, സാമ്പത്തിക വളർച്ച, അധികാരത്തിന്റെ രംഗത്തുള്ള ഉയർച്ച, പ്രതാപം, ഭൗതികമായ നേട്ടങ്ങൾ ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിന്റെ ജീവിത ദർശനം എന്താണെന്ന് വെച്ചാൽ പടച്ചതമ്പുരാൻ നിർദ്ദേശിക്കുന്ന പരിശുദ്ധമായ ജീവിത മാർഗത്തിൽ കൂടിയല്ലാതെ സാക്ഷാൽ വളർച്ച എന്നൊന്നില്ലേ ഇല്ല എന്നാണ്. ദക്ക എന്ന അറബി വാക്ക് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് മൌലികമായി ഖുർആനിൽ പറയുന്ന വാക്കാണ് ദക്ക എന്ന വാക്ക്. ദക്ക എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം വളർച്ചയുണ്ടാക്കി വികാസമുണ്ടാക്കിയെന്ന, മറ്റേ അർത്ഥം പരിശുദ്ധമാക്കിയെന്ന. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഘടിപ്പിക്കുകയാണ് ഖുർആൻ. മനുഷ്യ നിന്റെ ജീവിതത്തെ, നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ആത്മാവിനെ സകലമാന ദൂഷ്യങ്ങളിൽ നിന്നും, ദുഷ്ടതകളിൽ നിന്നും, കളങ്കങ്ങളിൽ നിന്നും നീ ശുദ്ധീകരിച്ചാൽ മാത്രമേ നിനക്ക് സാക്ഷാൽ വളർച്ചയുണ്ടാവുകയുള്ളൂ. അതല്ലാത്ത വഴിക്ക് വളരാൻ വിചാരിച്ചാൽ അവസാനം തളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ നേരെ എതിരായ മാർഗത്തിൽ കൂടി ജീവിതത്തെ ദുഷിപ്പിച്ചവൻ, അധപ്പതിപ്പിച്ചവൻ, അവനൊക്കെ പരാജയപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് വളരെ വിശദീകരിക്കേണ്ട വിഷയമാണ്, ഞാൻ ഇതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പ്രപഞ്ചത്തെപ്പറ്റി, മനുഷ്യനെപ്പറ്റി, മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സംബന്ധിച്ച്, വിജയ പരാജയങ്ങളെ സംബന്ധിച്ച് വളരെ മൌലികമായ, വളരെ ശാസ്ത്രീയമായ, വളരെ അർത്ഥപൂർണമായ ദർശനമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഈ വിശുദ്ധ ഖുർആനിനെ അതിന്റെ മൌലികതയോടെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ചില ആളുകൾ അറിവ് മാത്രം നേടുന്നു, പ്രവർത്തന രംഗത്ത് പിന്നോക്കമാവുന്നു. ചിലർ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എല്ലാം കൂടി ഒന്നിച്ച് വിശുദ്ധ ഖുർആന്റെ പാതയിൽ പ്രവേശിക്കാൻ നാം തയ്യാറായാൽ എല്ലാവിധ വിജയങ്ങളും, എല്ലാവിധ നേട്ടങ്ങളും, എല്ലാവിധത്തിലുള്ള സമാധാനവും, എല്ലാവിധത്തിലുള്ള നിർഭയത്വവും സുരക്ഷിതത്വവും നമുക്ക് കൈവരിക്കാൻ കഴിയും. അതാണ് അള്ളാഹു പഠിപ്പിക്കുന്ന ജീവിത ദർശനത്തിന്റെ മൗലികത. അത് മനസ്സിലാക്കാനും അതിന്റെ ഗുണം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും സഹോദരന്മാർക്ക് അത് പകർന്നു കൊടുക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണമെന്ന് സഹോദര ബുദ്ധ്യ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.